ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഭീകരവാദ കേസുകളിലെ അന്വേഷണത്തിന് സംസ്ഥാന ഏജൻസികളുമായി ചേർന്ന് NIA കീഴിൽ മാതൃകാ സംവിധാനം രൂപീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. സിക്കിം മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 19 ഉയർന്നു. കേന്ദ്ര സർക്കാർ 45 കോടി രൂപയുടെ ദുരിതാശ്വാസ സഹായം അനുവദിച്ചു. ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിന്റെ 13 ദിനത്തിൽ ഇന്ത്യയ്ക്ക് 2 വെങ്കലം. ബാഡ്മിന്റണിൽ HS പ്രണോയും അമ്പെയ്ത്തിൽ അങ്കിത ഭജൻ കൌർ സിമ്രാൻജിത് കൌർ സഖ്യവും വെങ്കലം നേടി. ICC ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഭീകരവാദ കേസുകളിലെ അന്വേഷണത്തിന് സംസ്ഥാന ഏജൻസികളുമായി ചേർന്ന് NIA കീഴിൽ മാതൃകാ സംവിധാനം രൂപീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് ഭീകരവാദം തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ വിജയിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ദേശീയ അന്വേഷണ ഏജൻസി സംഘടിപ്പിച്ച 2 ദിവസത്തെ ഭീകരവിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ഭീകരവാദ സംഘടനകൾ രൂപീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ രാജ്യത്തെ എല്ലാ ഭീകരവിരുദ്ധ ഏജൻസികളും ശക്തമായ സമീപനം സ്വീകരിക്കണമെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഭീകരവാദത്തെ നേരിടാൻ നൂതന മാർഗ്ഗങ്ങൾ ആവിഷ്കരിക്കണമെന്നും അന്വേഷണ ഏജൻസികളോട് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. സിക്കിം മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 19 ഉയർന്നു. 26 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സൈനികർ ഉൾപ്പെടെ 103 പേരെ കാണാതായെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഇവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സിക്കിമിന് കേന്ദ്ര സർക്കാർ 45 കോടി രൂപയുടെ ദുരിതാശ്വാസ സഹായം അനുവദിച്ചു. വിശദാംശങ്ങളിലേക്ക്.
മിന്നൽ പ്രളയം കനത്ത ദുരന്തം വിതച്ച സിക്കിമിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ മന്ത്രിമാരുടെ പ്രത്യേക സംഘത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപം നൽകി. കേന്ദ്ര സംഘം ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സഹായം അനുവദിക്കും. സിക്കിമിലെ നിലവിലെ സ്ഥിതിഗതികൾ കേന്ദ്രം സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും വ്യോമസേനയുടെയും സഹായം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വടക്കൻ സിക്കിമിൽ കുടുങ്ങിക്കിടക്കുന്ന 1500 വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്കായി ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷണവും വൈദ്യസഹായവും ആശയവിനിമയ സൌകര്യവും ലഭ്യമാക്കുന്നുണ്ട്. ഇന്ന് കാലാവസ്ഥ മെച്ചപ്പെടുന്നതോടെ ഒറ്റപ്പെട്ടുപോയ വിനോദസഞ്ചാരികളെ ഹെലികോപ്റ്ററുകൾ വഴി ഒഴിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ദുരന്തത്തിൽ തകർന്ന സിംഗ്ഡാം ബുർദാങ് പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റു റോഡുകളും ഗതാഗതയോഗ്യമാക്കാൻ ശ്രമം തുടരുകയാണ്. ദുരന്തത്തെ തുടർന്നുണ്ടായ കെടുതികൾ വിലയിരുത്താൻ സിക്കിം മുഖ്യമന്ത്രി PS തമാങ്ങിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% നിലനിർത്താൻ ധനനയ സമിതി തീരുമാനിച്ചതായി RBI ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. ഇതോടെ വായ്പാ പലിശ നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടരും. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് 6.25% മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്കും ബാങ്ക് നിരക്കും 6.75% തുടരും. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കുന്നതിന് അതീവ ജാഗ്രത പുലർത്തുമെന്നും സമയബന്ധിതമായ നയനടപടികൾ സ്വീകരിക്കുമെന്നും RBI വ്യക്തമാക്കി. 2023-24 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിലെ GDP വളർച്ചാ നിരക്ക് 6.6% റിസർവ് ബാങ്ക് വ്യക്തമാക്കി. അടുത്ത GST കൌൺസിൽ യോഗം നാളെ ഡൽഹിയിൽ ചേരും. വിജ്ഞാൻ ഭവനിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിക്കും. ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിന്റെ 13 ദിനത്തിൽ 88 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അമ്പെയ്ത്തിലും ബാഡ്മിന്റണിലുമായി ഇന്ത്യ ഇന്ന് 2 വെങ്കല മെഡലുകൾ നേടി. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ HS പ്രണോയും വനിതകളുടെ അമ്പെയ്ത്ത് റീകർവ് വിഭാഗത്തിൽ അങ്കിത ഭജൻ കൌർ സിമ്രൻജിത് കൌർ സഖ്യവുമാണ് വെങ്കലം നേടിയത്. ഏഷ്യാഡ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ പ്രവേശിച്ചു. 97 റൺസ് വിജയലക്ഷ്യം 9.2 ഓവറിലാണ് ഇന്ത്യ മറികടന്നത്. ഹോക്കി ഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ജപ്പാനെ നേരിടും. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി സെമിഫൈനലിൽ ബജ്രംഗ് പുനിയ ഇറാൻ താരത്തോട് പരാജയപ്പെട്ടു. വനിതകളുടെ 62 കിലോഗ്രാം ഗുസ്തിയിൽ സോനം മല്ലിക്കും പരാജയം ഏറ്റുവാങ്ങി. ഇരുവരും വെങ്കല മെഡലിനായി ഇന്ന് വീണ്ടും മത്സരിക്കും. 21 സ്വർണവും 32 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 88 മെഡലുകളുമായി 4 സ്ഥാനത്താണ് ഇന്ത്യ. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. മറ്റന്നാളാണ് ഏഷ്യൻ ഗെയിംസിന് സമാപനമാവുന്നത്. മെഡൽ ജേതാക്കളെ കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TV എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
മുൻ എംഎൽഎയും മുതിർന്ന സിപിഐഎം നേതാവുമായ ആനത്തലവട്ടം ആനന്ദന്റെ സംസ്കാരം വൈകിട്ട് 5 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. രോഗബാധയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. രാത്രി ചിറയൻകീഴ് ആനത്തലവട്ടത്തെ കുടുംബ വീട്ടിലെത്തിച്ച ഭൌതികദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. എകെജി സെന്ററിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മുതൽ സിഐടിയു സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും അദ്ദേഹത്തിന്റെ ഭൌതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. നിയമന കോഴക്കേസിൽ പ്രതിയായ അഖിൽ സജീവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തേനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. സ്പൈസസ് ബോർഡിലടക്കം ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊച്ചി മുനമ്പത്തിനടുത്ത് മീൻ പിടിക്കാൻ പോയ മത്സ്യബന്ധന ബോട്ട് മുങ്ങി 4 കാണാതായി. 3 രക്ഷപ്പെടുത്തി. മാലിപ്പുറത്ത് നിന്ന് പോയ ബോട്ടാണ് മുങ്ങിയത്. കോസ്റ്റ് ഗാർഡിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സഹായത്തോടെ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. നാവികസേന ഹെലികോപ്റ്ററും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ നൽകുന്ന ഏത് തിരിച്ചറിയൽ കാർഡും ഉപയോഗിച്ച് ഇനി മുതൽ ഡ്രോൺ പൈലറ്റുമാരാകാമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. പുതിയ ഡ്രോൺ ഭേദഗതി നിയമം 2023 മന്ത്രാലയം പുറത്തിറക്കി. ഡ്രോൺ പറത്തുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പക്ഷം തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ മേൽവിലാസ രേഖയായി ഉപയോഗിക്കാമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. രാജ്യത്തെ 2030 ആഗോള ഡ്രോൺ കേന്ദ്രമായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഡ്രോൺ ഉപയോഗിക്കുന്നതിന് കൂടുതൽ രേഖകൾ ഉൾപ്പെടുത്തിയത്. ജമ്മുകശ്മീർ ഡെമോക്രാറ്റിക് ഫ്രീഡം പാർട്ടി JKDFനെ UAPA നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കേന്ദ്ര സർക്കാർ നിരോധിച്ചു. 1998 മുതൽ സംഘടന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. രാജ്യത്ത് വിഘടനവാദത്തെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സംഘടനയുടേതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ICC ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ നെതർലൻഡ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ ന്യൂസിലാന്റ് 9 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഉയർത്തിയ 283 റൺസ് വിജയലക്ഷ്യം 36.2 ഓവറിൽ 1 നഷ്ടത്തിൽ ന്യൂസിലാന്റ് മറികടന്നു. ഇന്ത്യൻ റുപ്പേ കാർഡിന്റെ മാതൃകയിൽ UAEയുടെ ദേശീയ ആഭ്യന്തര കാർഡ് പദ്ധതി വികസിപ്പിക്കുന്നതിനുള്ള പങ്കാളിത്ത കരാറിൽ ഇന്ത്യയും UAEയും ഒപ്പുവച്ചു. 2 സന്ദർശനത്തിന് UAEയിലെത്തിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെയും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് ഹമീദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെയും സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും UAE സെൻട്രൽ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ അൽ ഇത്തിഹാദ് പേയ്മെന്റ്സും തമ്മിലാണ് കരാർ. ഇന്ത്യ UAE ഉന്നതതല ടാസ്ക് ഫോഴ്സ് HLTFIയുടെ 11 യോഗത്തിൽ പങ്കെടുത്ത ഇരു നേതാക്കളും വിവിധ മേഖലകളിലെ നിക്ഷേപത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. സംയുക്ത വ്യാപാര നിക്ഷേപ സഹകരണത്തിന്റെ ഭാവി സാധ്യതകളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യ UAE ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ലക്ഷ്യമിടുന്നതെന്ന് അബുദാബി ചേംബർ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. നിയമപരമായ രേഖകളില്ലാത്ത എല്ലാ അഫ്ഗാൻ കുടിയേറ്റക്കാരെയും ഒക്ടോബർ 31 പുറത്താക്കാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ തീരുമാനത്തെ താലിബാൻ ഭരണകൂടം വിമർശിച്ചു. തീരുമാനം നീതിരഹിതമാണെന്ന് താലിബാൻ ആക്ടിംഗ് പ്രതിരോധ മന്ത്രി മുല്ല മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് പ്രതികരിച്ചു. അതേസമയം നടപടിക്കുള്ള പരമാധികാരം പാകിസ്ഥാനുണ്ടെന്നും ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും ബലൂചിസ്ഥാൻ മന്ത്രി ജാൻ അജക്സായി പറഞ്ഞു. എന്നാൽ മനുഷ്യത്വപരമായ രീതിയിൽ മാത്രമേ നടപടിക്രമങ്ങൾ നടത്തൂ എന്നും അദ്ദേഹം ഉറപ്പു നൽകി. യുക്രൈനിൽ ഖർക്കീവ് മേഖലയുടെ തെക്കുകിഴക്കുള്ള ഹ്രോസ ഗ്രാമത്തിലെ ചന്തയിൽ റഷ്യൻ മിസൈൽ പതിച്ചതിനെ തുടർന്ന് 51 കൊല്ലപ്പെട്ടു. സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് നേരത്തെ നിഷേധിച്ച റഷ്യ സംഭവത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. സെറിബ്രൽ പാൾസിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും രോഗം ബാധിച്ചവർക്ക് പിന്തുണ നൽകുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ശരീരത്തിന്റെ ചലനങ്ങളെയും പേശി പ്രവർത്തനങ്ങളെയുമാണ് സെറിബ്രൽ പാൾസി ബാധിക്കുന്നത്. ഒരുമിച്ച് ശക്തരാകാം എന്നതാണ് ഈ വർഷത്തെ സെറിബ്രൽ പാൾസി ദിന പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദ കേസുകളിലെ അന്വേഷണത്തിന് സംസ്ഥാന ഏജൻസികളുമായി ചേർന്ന് NIAയുടെ കീഴിൽ മാതൃകാ സംവിധാനം രൂപീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. സിക്കിം മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 19 ഉയർന്നു. കേന്ദ്ര സർക്കാർ 45 കോടി രൂപയുടെ ദുരിതാശ്വാസ സഹായം അനുവദിച്ചു. ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിന്റെ 13 ദിനത്തിൽ ഇന്ത്യയ്ക്ക് 2 ബാഡ്മിന്റണിൽ HS പ്രണോയും അമ്പെയ്ത്തിൽ അങ്കിത ഭജൻ കൌർ സിമ്രൻജിത് കൌർ സഖ്യവും വെങ്കലം നേടി. ICC ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.